വിശുദ്ധ ജീവിതം അസാധ്യമാണോ? ദീപ വിനോദ് എഴുതുന്നു. അധ്യാപികയായ ഒരു സുഹൃത്ത് കൗമാരക്കാരായ കുട്ടികളുമായി വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പഴയ കാലത്തെ പോലെ അത്ര എളുപ്പമല്ല പുണ്യത്തിൽ വളരാൻ എന്നായിരുന്നു അവരിൽ പലരുടെയും അഭിപ്രായം. മാനുഷികമായ പ്രവണതകൾ എങ്ങനെയാണ് പാപമാകുന്നത് എന്ന് ചോദിച്ചവരും ഉണ്ടായിരുന്നു. അവർ പങ്കുവച്ചത് ഒരർത്ഥത്തിൽ ശരിയാണല്ലോ. വസ്ത്രധാരണ ശൈലിയിലും ജീവിതരീതികളിലും ധാർമ്മിക ചിന്തകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ കൊച്ചു മനസ്സുകളിലും പ്രതിഫലിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ധാർമ്മികതയുടെയും മതങ്ങളുടെയുമൊക്കെ വേലിക്കെട്ടുകൾ തകർത്ത് എല്ലാ തിന്മകളും വിരൽത്തുമ്പിൽ എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരോട് എന്താണ് മറുപടി പറയുക എന്നവൾ തെല്ലൊന്ന് പരിഭ്രമിച്ചു. പെട്ടെന്ന് ആത്മാവ് കൊടുത്ത പ്രേരണയനുസരിച്ച് അവൾ അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാണ് വലിയ ഉത്സാഹത്തോടെ ദിവസേന ജിംനേഷ്യത്തിൽ പോകുന്നത്? ശരീരം സൂക്ഷിക്കാൻ ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുകയും ചിലത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്, വിശപ്പും രുചിയുമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹവുമൊക്കെ സാധാരണ ശാരീരിക പ്രവണതകൾ തന്നെയല്ലേ? എങ്കിലും ചില ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന തിരിച്ചറിവ് മൂലം വേണ്ടെന്ന് വയ്ക്കുന്നു. അതുവഴി ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യവും കൂടുന്നതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന്റെ കാര്യവും. ദൈവാത്മാവ് വസിക്കുന്ന നമ്മുടെ ആത്മാവിന്റെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനുമായി ബോധപൂർവകമായ ചില തിരഞ്ഞെടുപ്പുകളും വർജനങ്ങളും അത്യാവശ്യമാണ്. എത്ര സത്യമാണ് വിശുദ്ധിയിലേക്കുള്ള വിളിക്ക് നാം പ്രത്യുത്തരിക്കുമ്പോൾ അത് ഹൃദയപൂർവകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന്റെ ഒപ്പം നിൽക്കാനുള്ള ഒരു ഉത്തമ തീരുമാനം, നമ്മുടെ പിതാവിന്റെ മക്കളാണ് നാം എന്ന് സാക്ഷ്യം നൽകുവാനുള്ള മനോഹരമായ അവസരങ്ങളല്ലേ യഥാർത്ഥത്തിൽ നാം നേരിടുന്ന പ്രലോഭനങ്ങൾ? എന്റെ ദൈവത്തെ എനിക്ക് മതിയെന്നും അവന് ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ട എന്നുമുള്ള ഒരു തിരഞ്ഞെടുപ്പാണത്. വിശുദ്ധിയിൽ വളരാനുള്ള ആദ്യപടി അത് ദൈവത്തിലെത്താനുള്ള ഒരു മാർഗമല്ല, ഏക മാർഗമാണെന്ന് മനസ്സിലാക്കുകയാണ്. ശുദ്ധത എന്ന പുണ്യത്തിന്റെ പ്രാധാന്യം, നമ്മുടെ ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വിശുദ്ധി പാലിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് നാം സന്തോഷമുള്ളവരും ശക്തിയും പ്രത്യാശയുള്ളവരും ആയി മാറുന്നത്. ദൈവസാന്നിധ്യം നമുക്ക് ആത്മധൈര്യം പകരും. എന്നാൽ അശുദ്ധി ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തുകയും അതുവഴി നാം അസ്വസ്ഥരും ദുർബലരുമായി തീരുകയും ചെയ്യും. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ഹെബ്രായർ 12:14. ശുദ്ധത എന്ന പുണ്യം ഒരു ശക്തി സ്രോതസ്സാണ്. ആത്മീയ യുദ്ധത്തിൽ നമ്മുടെ ആവനാഴിയിൽ സാത്താന് എതിരെയുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധങ്ങളിൽ ഒന്നാണത്, നമ്മുടെ വിശുദ്ധി. നാം ആരുമായൊക്കെ സമ്പർക്കത്തിലാകുന്നു അവരിലേക്കും പകരപ്പെടുന്നു. നാം ദൈവത്തിന്റെ ആലയങ്ങൾ ആയിരിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കണം. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 കൊരിന്ത്യർ 6:19-20. നമുക്ക് ജീവൻ പകർന്നവൻ അധിവസിക്കുന്ന നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എത്ര ഭംഗിയായും ശുദ്ധമായും സൂക്ഷിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ശുദ്ധത പാലിക്കാനുള്ള മാർഗങ്ങൾ. പ്രാർത്ഥന. പലപ്പോഴും വിശുദ്ധിക്കെതിരായ തെറ്റുകളെ നാം ബലഹീനതയായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ബലം നൽകുന്ന പരിശുദ്ധാത്മാവിനെ സഹായകനായി കർത്താവ് നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥനയിലൂടെ ബലവാനായ ദൈവത്തോട് ഒന്നു ചേരുമ്പോഴും നാം ബലവാന്മാരായിത്തീരും. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത് ഇപ്രകാരമാണ്, ശക്തരായ ആളുകളും ദുർബലരും എന്നൊന്നില്ല, നന്നായി പ്രാർത്ഥിക്കാൻ അറിയുന്നവരും അറിയാത്തവരും മാത്രം. പ്രാർത്ഥനയാണ് എല്ലാ പുണ്യങ്ങളുടെയും വിളനിലവും അവ വളരാനുള്ള ശക്തി സ്രോതസ്സും. കൂദാശാ സ്വീകരണം. എല്ലാത്തിലും ഉപരിയായി കൂടെ കൂടെയുള്ള കൂദാശാ സ്വീകരണങ്ങൾ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും സ്ഥൈര്യപ്പെടുത്തുകയും ചെയ്യും. വിശുദ്ധ കുമ്പസാരം നമ്മുടെ ഹൃദയങ്ങളെ കഴുകി കഴുകി വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ ജീവിക്കുന്ന സക്രാരികളാക്കി മാറ്റുന്നു. സംസാരത്തിലുള്ള വിശുദ്ധി. സഭ്യമല്ലാത്ത ഒരു സംഭാഷണത്തിലും ഏർപ്പെടാതിരിക്കുക. നേരം പോക്കിനായി പോലും അത്തരത്തിൽ ഒരു വാക്ക് നമ്മിൽ നിന്ന് പുറപ്പെടാതെ ഇരിക്കട്ടെ. നമ്മുടെ നാവിനെ നാം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം. കാരണം ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. യാക്കോബ് 3:8. ദൈവഹിതത്തിനെതിരായ ഒരു വാക്കുപോലും അത് ഉച്ചരിക്കാതിരിക്കട്ടെ. കണ്ണുകളുടെ വിശുദ്ധി. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. മത്തായി 6:22. ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുന്നവർ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തെ കാണട്ടെ. കണ്ണുകൾ നമ്മുടെ ആത്മാവിലേക്കുള്ള ജനാലകളാണ്. കണ്ണുകളിലൂടെ പ്രവേശിക്കുന്ന ഏതൊരു തിന്മയും നമ്മുടെ ആത്മാവിനെ ഇരുട്ടിലേക്ക് തള്ളിത്താഴ്ത്തും. അലസതയുള്ള മനസ്സ് സാത്താന്റെ പണിപ്പുരയാണെന്ന് വിസ്മരിക്കരുത്. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കാൻ തന്റെ സഹവൈദികരെയും ഓറേറ്ററിയിലെ കുട്ടികളെയും വിശുദ്ധ ഡോൺ ബോസ്കോ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവധിക്കാലം സാത്താന്റെ കൊയ്ത്തുകാലം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. നമ്മുടെ ഒഴിവു സമയങ്ങളും സന്തോഷങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ, അവ ദൈവം സ്വന്തമാക്കട്ടെ. വിവേകം സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. പ്രഭാഷകൻ 21:2. പാപ സാഹചര്യങ്ങളെ തിരിച്ചറിയുവാനും അവയിൽ നിന്ന് ഓടിയകലുവാനും സാധിക്കുന്നത് വഴി മാത്രമേ ശുദ്ധത പാലിക്കുവാൻ സാധിക്കൂ. സാത്താന്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ച് ബോധവന്മാരാകുക. ഒരു യുദ്ധം ജയിക്കുവാൻ ശത്രുവിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നാൽ മാത്രമേ സാധിക്കൂ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. 1 Petrus 5:8. നാം എപ്പോഴും സമചിത്തതയോടെ ഉണർന്നിരിക്കണം എന്നുദ്ബോധിപ്പിക്കുന്നു. ഒരു ചെറിയ ശ്രദ്ധക്കുറവ് പാപത്തിലേക്ക് നയിച്ചേക്കാം. ഒരു ചെറിയ പാപം ഒരു മാരക പാപത്തിലേക്കും, ഏറ്റവും ചെറിയ ഒരു പാപ സാഹചര്യത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു മാറുക. പാപത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഏതൊരു കൗതുകത്തിനും അടിമപ്പെടാതിരിക്കുക. ദൈവിക സുഹൃത് ബന്ധങ്ങൾ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതും ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതുമായ നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടാകട്ടെ. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. പ്രഭാഷകൻ 6:16. നമ്മുടെ സ്നേഹം വിശുദ്ധീകരിക്കപ്പെടട്ടെ. പലപ്പോഴും ചില സ്നേഹബന്ധങ്ങൾ അശുദ്ധിയുടെ വാതിലുകളാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വലിയൊരു സമ്പത്താണ് സ്നേഹം. അത് വിവേകത്തോടെ മാത്രം മറ്റുള്ളവരിലേക്ക് ചൊരിയുക. മരിയ ഭക്തി ശുദ്ധത പാലിക്കാനുള്ള ഒരു പ്രധാന വഴി നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. അമ്മ സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവണിയാണെന്ന് പറയാം. അവളോട് ചേർന്ന് മുന്നേറിയാൽ നാം വീണു പോയാലും അവൾ നമ്മെ കൈവിടുകയില്ല. ജപമാലയിലൂടെ അവളോടൊപ്പം നാം ഒന്നായി ബന്ധിക്കപ്പെട്ടിരിക്കണം. വിശുദ്ധർ എല്ലാവരും അവളോട് പ്രത്യേക ഭക്തിയും വണക്കവും ഉള്ളവരായിരുന്നല്ലോ. പ്രലോഭനങ്ങളെ നേരിടാനുള്ള വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഒരു കൊച്ചു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: മറിയമ്മേ സഹായിച്ചാലും. തിന്മയ്ക്കെതിരെയുള്ള ഏറ്റവും നല്ല ആയുധമാണ് മരിയ ഭക്തി. മറ്റു സുഹൃതങ്ങളെപ്പോലെ തന്നെ അനായാസേന ലഭിക്കുന്ന ഒന്നല്ല വിശുദ്ധി. നമുക്ക് പ്രിയപ്പെട്ട പലതും വേണ്ട എന്ന് വയ്ക്കുവാൻ അല്പം ത്യാഗമനോഭാവം ആവശ്യമാണ്. എന്നാൽ അതിൻ്റെയൊക്കെ പരിണിത ഫലം വളരെ മനോഹരമാണ്. നമുക്ക് ചുറ്റിനും, അത് നാം വസിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ചുറ്റുമുള്ള ജീവിതങ്ങളിലാണെങ്കിലും അതിൻ്റെ തേജസ് പ്രതിഫലിക്കും എന്നത് തീർച്ചയാണ്. ജീവിതം ഹ്രസ്വമാണ്, സ്വർഗം നിത്യതയും. വിശുദ്ധിയുള്ള ഒരു ജീവിതം പിന്തുടർന്ന് നാം ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ ധ്യാനിക്കുകയാണെങ്കിൽ നിത്യതയിൽ നാം അവിടുത്തെ തിരുമുഖത്തിൻ്റെ സൗന്ദര്യം ദർശിച്ചാനന്ദിക്കും. പ്രാർത്ഥന: സ്നേഹത്തിൻ്റെ നിറകുടമായ ഈശോയെ, ശുദ്ധതയ്ക്ക് എതിരായ എല്ലാ പാപങ്ങളെയും ഞങ്ങൾ തള്ളിപ്പറയുന്നു. അവയിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും താൽപ്പര്യങ്ങളെയും കൗതുകത്തെയും ഞങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ദേവാലയങ്ങൾ ആണെന്ന് മറക്കാതിരിക്കുവാനും ഞങ്ങളുടെ ശരീരങ്ങളെ സജീവ ബലിയായി അങ്ങേക്ക് സമർപ്പിക്കുവാനുമുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ.